ഞങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കുന്നത്. ഞങ്ങൾ ഉപേക്ഷിക്കുവാനും ഞങ്ങളുടെ പിതാക്കൾ ആരാധിച്ചുകൊണ്ട് ഒന്നിനെ ഞങ്ങൾ ഉപേക്ഷിക്കാനും അള്ളാഹുവിനെ മാത്രമായി ഞങ്ങളെ ഞങ്ങൾ ആരാധിക്കുവാൻ വേണ്ടിയാണോ നീ ഞങ്ങളിലേക്ക് വന്നത്? അവിടെ രജിസ് എന്നുള്ളത് ശിക്ഷയാണ്. മറ്റേത് അരിജിസാണ് ചീത്ത പ്രവൃത്തി എന്നുള്ളത് രജിസും മിൻ അമലിഷേത്വം. ഇത് രജിസ് ശിക്ഷ. ഇവിടെ ശിക്ഷ മ്ലേച്ഛത എന്നുള്ള ഒരു അർത്ഥം ഇവിടെ കൊടുത്തിട്ടു. ഇറക്കിയിട്ടില്ല. നമ്മിൽ നിന്ന് നാം മുറിച്ചു കളഞ്ഞു സത്യവിശ്വാസികൾ ആയിരുന്നില്ല. അതായത് മിനൽ മുന്തവിരി എന്ന് പറയുമ്പോൾ പിന്നെ പ്രതീക്ഷിക്കുന്ന കാത്തിരിക്കുന്നവരിൽ പെട്ടവൻ തൻ. ഒമാക്കാനോ മോമിനി എന്ന് പറയുമ്പം അവര് വിശ്വാസികൾ ആയിരുന്നുമില്ല. ഇല്ലല്ലോ, അതിൻ്റെ അപ്പുറം ഓതിയിട്ടില്ലേ? ഒയിലാസമൂത ഗോത്രത്തിലേക്കും ഇല്ല. ഒട്ടകം, പെണ്ണൊട്ടകം നിങ്ങളെ പിടികൂടും. അടുത്തതും ഊതി പഠിച്ച് ഇതാക്കിയിരുന്നു. പറയാനോ അല്ല, ഒരായത്തും കൂടിയുണ്ട്. ഇത് കുറു ഇത് ജാലക്കും നിങ്ങൾ സ്മരിക്കുകയും ബാലി ആദിൻ ബാലി ആദിൻ 70 സൗകര്യം നൽകിയതും ഉണ്ടാക്കുന്നു. അതിന്റെ സമതലങ്ങളിൽ കൊട്ടാരങ്ങൾ അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങളെ തമ്മാടിത്തം പ്രവരിക്കൽ നാശകാരികളായിക്കൊണ്ട്. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قال الملأ الذين استكبروا من قومه للذين استضعفوا لمن آمن منهم أتعلمون أن صالحا مرسل من ربه قالوا إنا بما أرسل به مؤمنون صدق الله العلي العظيم الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين سيدنا محمد رسول الله صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد قال الملأ പ്രമാണികൾ പറഞ്ഞു قال الملأ പ്രമാണികൾ പറഞ്ഞു الذين ഒരു കൂട്ടരും അല്ലദീന സ്തക്ബറു അഹങ്കാരം നടിച്ച പ്രമാണികൾ പറഞ്ഞു മിൻ ഖൗമിഹി അദ്ദേഹത്തിന്റെ ജനതയിൽപ്പെട്ട അഹങ്കാരം നടിച്ചിരുന്ന പ്രമാണികൾ പറഞ്ഞു ആരോട് ലില്ലദീന ഒരു കൂട്ടരോട് ഉസ്തുദഇഫു ദുർബലരായി ഗണിക്കപ്പെട്ട ദുർബലരാക്കാൻ ആവശ്യപ്പെട്ട എന്നാണ് ആ അർത്ഥം വരിക എന്ന് പറയുമ്പോ എന്താണ് ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഈ പ്രമാണിമാരുടെ കണ്ണില് ഒന്നിനും കൊള്ളാത്തവര് എന്ന് അവര് കരുതുന്നവരോട് ഇവര് ചോദിച്ചു പറഞ്ഞു ഈ ലില്ലദീന ഇസ്തദഇഫു ഇസ്തദഇഫു അങ്ങനെയാണത് ഇസ്തദഇഫു ദുർബലരായി ഗണിക്കപ്പെട്ട എന്ന് പറഞ്ഞാൽ താഴെയുള്ള ആൾക്കാരോട് ഇവർ ചോദിച്ചു ഈ ആൾക്കാർ ആരാണ് ലിമൻ ആമന മിൻഹും അവരിൽ നിന്ന് വിശ്വസിച്ചതായ ദുർബലരായ ആളുകളോട് പ്രമാണിമാര് അഹങ്കാരികളായ പ്രമാണിമാര് ചോദിച്ചു എന്താ ചോദിച്ചത് അ തഅലമൂന നിങ്ങൾ അറിയുമോ അന്ന സാലിഹൻ തീർച്ചയായും സാലിഹ് മുർസലുൻ മിൻ റബ്ബിഹി അദ്ദേഹത്തിന്റെ റബ്ബിൽ നിന്ന് അയക്കപ്പെട്ട ഒരു പ്രവാചകനാണെന്ന് നിങ്ങൾ അറിയോ നിങ്ങൾക്കറിയോ അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഉദ്ദേശം. ഖാലു അവര് പറഞ്ഞു ഇന്ന തീർച്ചയായും ഞങ്ങള് ബിമാ ഉർസില ബിഹി മുഅ്മിനൂൻ ബിമാ യാതൊന്നുകൊണ്ട് ഉർസില അയക്കപ്പെട്ടു ബിഹി അദ്ദേഹത്തെ ഏതൊന്നുകൊണ്ട് അദ്ദേഹം അയക്കപ്പെട്ടുവോ അതിൽ ഞങ്ങള് മുഅ്മിനൂൻ വിശ്വസിക്കുന്നവർ ആകുന്നു. അപ്പൊ ഇവിടെ അന്നസാലിഹൻ മുർസലു അർസല അവൻ അയച്ചു യുർസിലു അയക്കും ഉർസില അയക്കപ്പെട്ടു ഉർസില യുർസലു മുർസൽ അർസല യുർസിലു മുർസിൽ എഴുതിയിട്ട് കാണിച്ച അർസല അർസല യുർസിലു മുർസിൽ അവൻ അയച്ചു യുർസിലു അവൻ അയക്കും മുർസിലു അയക്കുന്നവൻ അതേസമയം ഉർസില അയക്കപ്പെട്ടു യുർസലു അയക്കപ്പെടും മുർസൽ അയക്കപ്പെട്ടവൻ എന്ന് പറയുമ്പം ഇവിടെ മുർസിൽ എന്ന് പറയുന്നത് ആരാണ് അല്ലാഹ് മുർസൽ എന്ന് പറയുന്നത് സാലിഹ് നബി അലൈഹിസ്സലം ഇതിന് വേറൊരു ഉദാഹരണം പറഞ്ഞിട്ട് ആ ഫോമിൽ വരുന്ന അൻസല യുൻസിലു മുൻസിൽ ഉൻസില യുൻസലു മുൻസൻ മറ്റൊരു ഉദാഹരണം അൻസറ അൻസറ യുൻസിറു മുൻസിർ മറ്റേത് ഉൻസിറ യുൻസറു മുൻസർ ഒന്ന് മുൻസിർ മറ്റേത് മുൻസർ മുൻസിർ എന്ന് പറയുമ്പം അത് സബ്ജക്റ്റ് ആണ് മുൻസർ എന്ന് പറയുമ്പം ഓബ്ജക്റ്റ് അർഷദ യുർഷിദു മുർഷിദ് ആ ഫോമിലാണ് അപ്പൊ ഇത് ഖുർആനിലെ ഏതോ ഒരു സൂറത്തിൽ തന്നെ രണ്ടായത്തില് ഈ മുൻസർ ഒന്ന് മുൻസിരീൻ മറ്റൊന്ന് മുൻസരീൻ എന്ന് വരുന്നുണ്ട് അപ്പൊ ആ വ്യത്യാസം മനസ്സിലാക്കണം ഒന്ന് ഫത്ഹും മറ്റേത് കസറു ആവുമ്പം അവിടെ കസറ ആവുമ്പം സബ്ജക്റ്റും ഫത്ഹ ആവുമ്പം ഓബ്ജക്റ്റും ആയിട്ടാണ് അത് വരുന്നത് അപ്പൊ ഇതിലിവിടെ ആ തായലമൂന നിങ്ങൾ അറിയുമോ അന്ന സാലിഹൻ തീർച്ചയായും സാലിഹ് നബി അലൈഹിസ്സലാം മുർസലുൻ മിർ റബ്ബിഹി അദ്ദേഹത്തിന്റെ റബ്ബിൽ നിന്ന് അയക്കപ്പെട്ട ഒരു പ്രവാചകനാണെന്ന് നിങ്ങൾക്കറിയോ ഖാലു അവർ പറഞ്ഞു ഇന്നാ ഞങ്ങൾ ബിമാ ഉർസില ബിഹി ഏതൊന്നുകൊണ്ട് അദ്ദേഹം അയക്കപ്പെട്ടുവോ അതുകൊണ്ട് മോമിനൂൻ വിശ്വസിക്കുന്നവർ ഇത്രയേ ഉള്ളൂ അതില് എന്താ അവര് ഈ പ്രമാണിമാരായ അഹങ്കാരികള് ഈ വിശ്വസിച്ച് അതാണ് അവിടെ ലിമൻ ആമനമിൻഹം എന്ന് പറഞ്ഞില്ലേ ആ കൗമില് വിശ്വസിച്ചല ആ എല്ലാ കാലത്തും പ്രവാചകന്മാരിൽ വിശ്വസിക്കുന്നത് ദുർബലരായ ആൾക്കാരായിരിക്കും ഹവാരിയങ്ങള് കാവൽ കായൽക്കരയിലെ മുക്കുവന്മാര് പിന്നെ മക്കത്തെ അടിമകളും അങ്ങനത്തെ ആൾക്കാരും ഒക്കെയാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലും ഈസാ നബി അലൈഹിസ്സലാമിലും മൂസാ നബി അലൈഹിസ്സലാമിലും ഒക്കെ വിശ്വസിക്കുന്നവര് ആ ദുർബലരായ ആളുകളാണ് അപ്പൊ ആ ദുർബലരായ ആളുകളോട് പിന്നെ ചോദിക്കാൻ അല്ല നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട് ഇത് ഇവൻ ഒരു പ്രവാചകനാണ് എന്ന് പ്രമാണിമാര് അവരോട് ചോദിച്ചതാണ് അതാണ് ആ തായലമൂല. നിങ്ങൾ അറിയോ നിങ്ങൾക്ക് എന്ത് തെളിവാവുള്ളത് എന്ന് മനസ്സിലാക്കിയാലും മതി. എന്തിനെ ഇദ്ദേഹം പ്രവാചകനാണ് എന്ന് അത് പരിഹസിച്ചിട്ട് ചോദിക്കുന്നതാണ്. കാലല്ലദീനസ്തക്ബറു കാല പറഞ്ഞു, അല്ലദീന ഒരു കൂട്ടർ, ഇസ്തക്ബറു അവര് അഹങ്കരിച്ചു, അഹംഭാവം നടിച്ചവര് പറഞ്ഞു. അഹംഭാവം നടിച്ചു എന്ന് പറഞ്ഞാല് ശരിക്കു പറഞ്ഞാൽ അവർക്ക് അഹംഭരിക്കാനുള്ള ഹക്കൊന്നുമില്ല. വഹും യസ്തക്ബിറൂന ഫിൽ അർളി ബിഗൈരി ഹഖി, യാതൊരു അവകാശവുമില്ല, ഒരവകാശമില്ലാതെയാണ് അവര് ഭൂമിയിൽ അഹങ്കരിക്കുന്നത്. എന്ത് എന്താണുള്ളത് ഒരു മനുഷ്യന്? വാസ്തവത്തിൽ എത്ര നിസ്സഹായനാണ് മനുഷ്യൻ. നമ്മൾ ആ ഇതില്ലേ, ഇത് ഈ കപ്പല്ലേ, കപ്പലടിച്ചിട്ട് രണ്ട് ബോട്ടിൽ ഇതുണ്ടായിരുന്നുണ്ടോ, ആ ഇതില് ആ ബോഡി ഒന്നും കാണുന്നില്ല, പക്ഷെ അടിയിൽ കപ്പൽ ആ ബോട്ട് മുങ്ങിയിട്ടുണ്ട്, അതിൻ്റെ അകത്തുമുണ്ട്. ആ ബോട്ട് ഇടിച്ചിട്ട് ആ കപ്പലടിച്ച് അവർ മരിക്കുന്നതിന് മുമ്പ് അവർ ജീവനുള്ള ആൾക്കാരായിരുന്നു, അവർക്ക് മറ്റുള്ളവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഇതിനും ഒക്കെ ഉണ്ട്. അതേസമയം അവർ മരിക്കുന്നതോടുകൂടി എന്തായി? അവരെ പോലെ ജീവിക്കുന്നവർക്ക് അവരെ അന്വേഷിക്കാനോ അല്ലെങ്കിൽ അവരെ വിളിച്ചിട്ട് ഉത്തരം പറയാനോ ഇവരെ കൊണ്ട് സാധിക്കുന്നില്ല. മറ്റൊരു ഉദാഹരണം ഞാൻ പറയാം. ഇപ്പുറം മിനിയാന്ന് ഈ ഹെയിലിൽ വെച്ച് ഒരു വലിയൊരു ബിസിനസ്സുകാരനെ പിടിച്ചുകൊണ്ടുപോയി അഹങ്കരിക്കുന്നത്. അയാളും അഹങ്കരിച്ചു കാണുമല്ലോ കാശിൻ്റെ ബലത്തിൽ. പക്ഷെ അയാൾ പോയപ്പം ഒരു രണ്ട് മൂന്നാൾ അവരെ അദ്ദേഹത്തെ പോലത്തെ രണ്ട് മൂന്നാൾ വന്നു, കയ്യും കാലും കടിച്ച് പൊട്ടി കെട്ടി, വായക്ക് ഈ ടാപ്പ് ഒട്ടിച്ചു, എന്നിട്ട് കഴുത്ത് ഞെരിച്ചിട്ട് കൊന്നിട്ടിട്ട് അവിടെ കെട്ടിയിട്ട അവസ്ഥയിലിട്ടു. രാത്രി ഇത് ചെയ്തിട്ട് പിറ്റേന്ന് രാവിലെ കഴിഞ്ഞു. ആളുകൾ ഒക്കെ വിചാരിച്ചു മുതലാളി വേറെ ബിസിനസ് ആവശ്യാർത്ഥം അപ്പുറം ഇപ്പുറം എവിടെയെങ്കിലും പോയതാണെന്ന്. വൈകുന്നേരമില്ല, അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഒരു കുടുംബ ബന്ധു പോയി വെറുതെ ഒന്ന് പോയി അന്വേഷിച്ചപ്പം ഈ നിസ്സഹായ അവസ്ഥയിലാണ് ഈ മനുഷ്യൻ കിടക്കുന്നത്. ചിലപ്പം ധൈര്യം ഇതുകൊണ്ട് ജീവിക്കുന്ന കാലത്ത് ആളുകളെയൊക്കെ വരട്ടിയും ഇതുമൊക്കെ ആയിരുന്നേക്കാം. എന്നിട്ട് പോലും ആ മനുഷ്യന്റെ ആത്മാവ് അങ്ങോട്ട് പോയപ്പം അപ്പൊ അതാണ് പറഞ്ഞത് ബിഗൈരി ഹക്കിൻ, ഒരവകാശമില്ല ഒരു ന്യായവുമില്ലാതെയാണ് കിബിറ് നടിക്കുന്നത്. അതേസമയം തന്നെ ആ മനുഷ്യന്റെ ഭാര്യയും മക്കളും ഇതൊന്നും അറിയാതെ എയർപോർട്ടിൽ വരിക, എന്നിട്ട് അവർക്ക് ഇത് താങ്ങാനുള്ള കഴിവില്ല, സാധിക്കുകയില്ല എന്ന് വിചാരിച്ചിട്ട് വേറൊരു കാരണം പറഞ്ഞിട്ട് അവരെ മടക്കി അയക്കുന്നു. ഇതിലൊക്കെ മനുഷ്യന്റെ നിസ്സഹായ അവസ്ഥയാണ്. എന്ത് തന്നെ അഹങ്കാരവും അഹംഭാവവും പഠിച്ച് നടന്നാൽ പോലും ലാ തംഷി ഫിൽ അർളി മറഹ ഇന്നക ലൻ തുഖ്രിഖൽ അർള വലൻ തബ്ലുഖൽ ജിബാല തൂല, നീ ഭൂമിയിൽ അഹങ്കാരത്തോടുകൂടി നടക്കരുത്, നിന്നെ കൊണ്ട് ഭൂമിയെ കുത്തിപ്പളർത്താൻ നിന്നെ കൊണ്ട് സാധിക്കുകയില്ല, ഒരു പർവ്വതത്തോളം ഉയരാനും നിന്നെ കൊണ്ട് സാധിക്കുകയില്ല. നീ വളർന്നാലും ആറടി, നീ ചെറിയ കുഞ്ഞായിരുന്നു, അവിടുന്ന് വളർന്ന് വളർന്ന് വന്നാൽ തന്നെ ആറടി, ഇനി നീ താഴോട്ട് പോയാലോ ആറടി. അങ്ങനത്തെ നീയാണ് ഭൂമി കുത്തിപ്പളർക്കാനും പർവ്വതത്തോളം ഉയരാനും നോക്കുന്നു, പക്ഷെ നിന്നെ കൊണ്ട് ഇതൊന്നും സാധിക്കുകയില്ല. വളരെ നിസ്സഹായനാണ് പല രംഗങ്ങളിലും. ഇനി എത്ര വലിയൊരു കാശുള്ള ഒരു മനുഷ്യനായിക്കോട്ടെ, അയാളെ അറിയാത്ത ഒരു സമൂഹത്തിൽ ചെന്നുപെട്ട് അയാൾ ഒന്നുമല്ല, ഒരു വലിയ കഴിവുള്ള ഒരാളാണ് അല്ലെങ്കിൽ ഉദ്യോഗസ്ഥനാണ് അല്ലെങ്കിൽ എന്തോ ആവട്ടെ, അയാൾ അറിയാത്ത ഒരു സമൂഹത്തിലാണ് ചെന്നുപെട്ടാൽ അയാൾ ഒന്നുമല്ല. അപ്പൊ ഇതിനൊക്കെ ഓരോ ലിമിറ്റ് അതിർത്തികൾ ഉണ്ട്. ആ ഒരു ചെറിയൊരു വട്ടത്തിൽ ആ വട്ടത്തിലാണ് ഈ നമ്മൾ ഈ കളി കളിക്കുന്ന കളിയൊക്കെ ഉള്ളത്. അപ്പൊ അതുപോലെ തന്നെ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ അല്ലദീന ആമനു വിശ്വസിച്ച ഒരാൾ അല്ലെങ്കിൽ വിശ്വസിച്ച കൂട്ടര് എന്ന് ഖുർആൻ പറയുമ്പോൾ നമ്മൾ അതിനെ ഒറ്റ വാക്കിൽ എന്ത് പറയും? വിശ്വാസികൾ. അത് അറബിയിൽ മുഅ്മിനൂൻ. അപ്പൊ നമുക്ക് അല്ലദീന, ഒരു കൂട്ടര് ഇസ്തക്ബറു, അവര് അഹങ്കാരം നടിച്ചു. അപ്പം അല്ലദീന ഇസ്തക്ബറു എന്ന് പറയുമ്പോ അഹങ്കാരം നടിച്ചവർ. ലില്ലദീന ഇസ്തുദൈഫു, ദുർബലരായ ആളുകളോട് ചോദിച്ചു. ലിമൻ ആമന മിൻഹും, അവരുടെ കൂട്ടത്തിൽ നിന്ന് വിശ്വസിച്ചതായ ആളുകളോട്. അത്തഅലമൂന അന്ന സാലിഹം മുർസലൂൻ, നിങ്ങൾക്ക് ശരിക്കും അറിയോ ഈ സാലിഹ് ഒരു മുർസലാണ് എന്ന്? അപ്പം അതിനവർ പറയുന്ന എന്താണ്? കാരു, അവർ പറഞ്ഞു, ഇന്നാ ബിമാ ഉർസില ബിഹി മുഅ്മിനൂൻ, അദ്ദേഹത്തെ ഏതൊന്നും കൊണ്ടാണോ അദ്ദേഹത്തെ അയക്കപ്പെട്ടിരിക്കുന്നത് അതിൽ ഞങ്ങൾ വിശ്വസിച്ചിരുന്നു. കാലല്ലദീന ഇസ്തക്ബറു, അപ്പോൾ അഹംഭാവം നടിച്ചവർ പറയും, പറഞ്ഞു, ഇന്നാ ബില്ലദീ ആമൻതും ബിഹി കാഫിറൂൻ, ഇന്നാ, തീർച്ചയായും ഞങ്ങൾ, ബില്ലദീ, യാതൊന്നുകൊണ്ട്, ആമൻതും, നിങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, ബിഹി, അതുകൊണ്ട്, കാഫിറൂൺ, അവിശ്വസിച്ചവരാണ്. നിങ്ങൾ ഏതൊന്നിൽ വിശ്വസിക്കുന്നുവോ അതിൽ ഞങ്ങൾ അവിശ്വസിക്കുന്നവർ. അത് ക്ലിയർ അല്ലേ? അതായത് ആമൻതു അല്ലദീന കഫറു എന്ന് പറയുന്നതിന് പകരം കാഫിറൂൻ, അല്ലദീന ആമനു എന്ന് പറയുന്നതിന് പകരം മുഅ്മിനൂൻ എന്ന്. എന്തേ മുസ്തക്ബിർ? ശരിക്കു പറഞ്ഞ മുതക്കബ്ബിർ. പക്ഷെ അത് അള്ളാഹുവിൻ്റെ ഒരു അസ്മാഉൽ ഹുസ്നയിൽ പെട്ടതാണ്. കാരണം അള്ളാഹുവിന് മാത്രം അവകാശമുള്ളതാണ് ഈ കിബിർ, അതെൻ്റെ മേലാടയാണ്. ഫഹഖറൂ, അവർ അതിനെ അറുകൊല ചെയ്തു എന്നാണ്. ഇതിലില്ല സൂറത്ത് വശംസി വദുഹാഹ, അതിലെങ്ങനെയാണ് പറയുന്നത്? ഫഅഖറൂഹ ഇസ്ബാസ അഷ്ഖാഹ ഫഖാല ലഹും റസൂലുള്ളാഹി നാഖത്തല്ലാഹി വസുഖിയാഹ ഫകസബൂഹു ഫഅഖറൂഹ. അവിടെ ഫകസബൂഹു എന്ന് പറഞ്ഞപ്പോ അവര് കളവാക്കി ആരെ? അദ്ദേഹത്തെ, സാലിഹ് നബി അലൈഹിസ്. എന്നിട്ട് അവളെ അറുത്തു. ഈ അവളാരാണ്? ഈ ഒട്ടകം, പെണ്ണൊട്ടകത്തിനാണ് നാക്കത്ത് എന്ന് പറയുന്നത്, പെണ്ണൊട്ടകത്തിനാണ്. വഅതൗ അൻ അംരി റബ്ബിഹിം, വഅതൗ, അവർ ധിക്കരിക്കുകയും ചെയ്തു. അൻ അംരി റബ്ബിഹിം, അവരുടെ റബ്ബിന്റെ കൽപ്പനയിൽ. വഖാലു, അവർ പറഞ്ഞു, യാ സാലിഹ്, അല്ലയോ സാലിഹേ, ഇഅ്തിന, നീ വരിക, നീ വരിക, ബിമാ, ഒന്നുകൊണ്ട്, തഅ്ദുനാ, നീ ഞങ്ങളോട് വാഗ്ദത്തം ചെയ്യുന്ന ഒന്നിന്, നീ അതിനോട്, ഇവിടെ വാഗ്ദത്തം എന്ന് പറയുന്നതിനും കൂടുതൽ നന്നല്ല വാക്ക്, ഭീഷണിപ്പെടുത്തുന്ന, ഞങ്ങളെ പറഞ്ഞു പേടിപ്പിക്കുന്നുണ്ടല്ലോ, അതിങ്ങ് കൊണ്ടുപോവാം. ഇൻകുന്ത, നീ ആണെങ്കിൽ, മിനൻ മുർസലീൻ, അതെ, അയക്കപ്പെട്ടവരിൽ, പ്രവാചകന്മാരിൽ പെട്ടവനാണെങ്കിൽ, നീ ഞങ്ങളെ ഭീഷണിപ്പെടുത്തുന്ന ഈ ശിക്ഷ നീ ഒന്നിങ്ങ് കൊണ്ടുവരിക. ഇത് ഹൂദ് നബി അലൈഹിസ്സലാമിനോടും അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്താണ് അദ്ദേഹം പറഞ്ഞത്? ഞാൻ അതിന്റെ ആളൊന്നുമല്ല. സൂറത്തുൽ അഹ്ഖാഫില് അദ്ദേഹം പറയുന്ന ആ സംഭവത്തെ പറ്റി പറയുന്നുണ്ടല്ലോ, നീ ഞങ്ങളെ ഭീഷണിപ്പെടുത്തിയിരിക്കുന്ന ഇതുകൊണ്ട്, ഇതിന്റെ അറിവൊക്കെ എൻ്റെ അള്ളാഹുവിൽ മാത്രമാണ്, ഞാൻ നിങ്ങളടുത്ത് അള്ളാഹു പറഞ്ഞ കാര്യം ഞാൻ നിങ്ങളോട് അറിയിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഫലമാറവും ആരിതൻ, അവർ മേഘം കണ്ടപ്പോൾ മുസ്തഖ്ബിൽ ഔദ്യത്തിഹിം, അവരുടെ താഴ്വരയിലേക്ക്, വാദി എന്ന് പറയുന്നില്ലേ, വാദി അതിന്റെ ബഹുവചനാണ് ഔദ്യത്ത്, അവരുടെ താഴ്വരകളിലേക്ക് മേഘങ്ങൾ ഇങ്ങനെ കൂട്ടമായിട്ട് വരുമ്പോ അവർ പറഞ്ഞു ഇന്ന് ഞങ്ങളുടെ താഴ്വരയിൽ മഴ പെയ്യും. അപ്പം ഹൂദ്നബി അലൈഹിസ്സലാം അവരോട് എന്ത് പറഞ്ഞു, ഇത് നിങ്ങൾ വിചാരിക്കുന്ന സന്തോഷത്തിന്റെ മഴയല്ല സന്താപത്തിന്റെ മഴയാണെന്നോ. അങ്ങനെ അത് 7 രാത്രിയും 8 പകലും തുടർച്ചയായി പെയ്യുകയും ആ സമൂഹത്തെ ഒന്നായി അള്ളാഹു സുബ്ഹാനഹു തആല നശിപ്പിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പം ഇവിടെ അദ്ദേഹം ഇതിന് അറുത്തു, ഒട്ടകത്തെ അറുത്തപ്പം സാലിഹ് നബി അലൈഹിസ്സലാം അവരോട് പറഞ്ഞു നിങ്ങൾക്ക് ഇനി 3 ദിവസമുണ്ട്, ആ 3 ദിവസം നിങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്തോളൂ. ഇപ്പം നമ്മളെ നാട്ടിൽ തടവുകാർക്ക് അവർ മരിക്കാൻ പോകുമ്പോൾ ആഗ്രഹം എന്തോ ഉണ്ടോയെന്ന് ചോദിക്കലുണ്ടല്ലോ, അതിൽ ചിലര് സാധിക്കാത്ത ആഗ്രഹങ്ങളൊക്കെ പറയാറുണ്ടെങ്കിൽ അവരെ സമ്മതിക്കാറില്ല. ഇപ്പൊ നമ്മളെ മറ്റേ എന്താണോ ചാമി എന്താ ചിക്കൻ ബിരിയാണിയും കള്ളും വേണമെന്ന് പറഞ്ഞിട്ട് അത് ഇപ്പല്ല. അപ്പോ ഇവര് ഏതൊരു ഊടുന്ന മത്തായി ഉണ്ട് പോലും, പണ്ട് ഈ പോലീസുകാർക്ക് ഭയങ്കര തലവേദന സൃഷ്ടിച്ചൊരു മനുഷ്യൻ, അപ്പൊ പോലീസുകാരെ വെട്ടിലാക്കാൻ വേണ്ടിയിട്ട് പോലീസുകാരന്ന് ഓടി കോടതിയിൽ ഹാജരാക്കിയപ്പോൾ ഇയാൾ നേരെ ഓടിപ്പോയത് ഇവിടെ ജഡ്ജിയുടെ ചേംബറിലേക്ക്. അപ്പൊ പോലീസുകാരും പിന്നാലെ ഓടി വന്നു. അപ്പൊ പോലീസുകാർ ജഡ്ജിയോട് പറഞ്ഞ് ഇയാൾ ഓടിപ്പോയതാണ്. അപ്പൊ ജഡ്ജി ചോദിച്ചു ഓടിപ്പോകുന്ന നിരത്തിലൊക്കെയല്ലേ റോഡിലേക്കല്ലേ ഓടിപ്പോവുക, ജഡ്ജിയുടെ ചേംബറിലേക്ക് ആരെങ്കിലും ഓടി എന്താണ് പ്രശ്നം എന്ന് അവനോട് ചോദിച്ചപ്പോൾ ഇവർ ചെയ്യുന്ന ദുൽമ മുഴുവനും ആ മനുഷ്യൻ ആരോട് പറഞ്ഞു, ജഡ്ജി. ഇതാണ് അഹിംസയിലൂടെ കാര്യം നേടുന്നുള്ള വഴിയെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പം 3 ദിവസം നിങ്ങൾക്കുണ്ട്, ഈ 3 ദിവസത്തിൽ നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്തോളും. ഫഅഖദതുഹും, അപ്പോൾ അവരെ പിടികൂടി. അർറജ്ഫത്തു, റജ്ഫത്ത് എന്താണ്? സൽസലത്ത്, സൽസലത്ത് കുലുക്കം, ഇങ്ങനെ 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 വൈബ്രേറ്റ് ഇതാവാൻ തുടങ്ങി. ഫഅസ്ബഹൂ, അങ്ങനെ അവര് കാലത്തായി തീർന്നു എന്നാണ്. അസ്ബഹ എന്ന് പറഞ്ഞാല് കാലത്ത് ആവുക. അസ്ബഹ എന്ന് പറയുന്നത് ഈ കാനയുടെ ഒരു സഹോദരിയാ. കാനക്ക് കുറെ സഹോദരിയുണ്ട്, കാന, ബാത്ത, അസ്ബഹ, ലൈത്ത, അംസ എന്നൊക്കെ പറയുന്നത്. അതിൽ പെട്ട ഒന്നാണ് ബാത്ത എന്ന് പറഞ്ഞാൽ എന്താണ്? രാത്രി കഴിച്ചു കൂട്ടി എന്നാണ്. യബീതൂന ലിറബ്ബിഹിം സുജ്ജദൻ വഖിയാമൻ. അതിൽ നിന്നാണ് എന്ത് വരുന്നത്? ബൈത്ത് വരുന്നത്, രാത്രി കഴിച്ചു കൂട്ടുന്ന സ്ഥലം എന്നുള്ള അർത്ഥത്തിൽ. അതെങ്ങനെയാ വന്നതെന്നറിയില്ല. പാട്ടിന്റെ വരികൾക്ക് ബൈത്ത്, പാട്ടാ, അവരുടെ വാസസ്ഥലത്ത് കമിഴ്ന്ന് വീണവരായിട്ട് അവര് രാവിലെ പിറ്റേന്ന് പ്രവാചകൻ വന്ന് നോക്കുമ്പം, സാലിഹ് നബി അലൈഹിസ്സലാം വന്ന് നോക്കുമ്പം വീട്ടിലെല്ലാരും ഇങ്ങനെ മരിച്ച് വീണ്, ഇങ്ങനെ വെറുങ്ങലിച്ച് വീണ് കിടക്കുന്ന ഒരവസ്ഥയാണ്. നമ്മളെ ഭോപ്പാൽ ദുരന്തം പോലെയൊക്കെ ഇങ്ങനെയുള്ള ആ ഒരു അവസ്ഥയിൽ. അപ്പൊ അദ്ദേഹം പറഞ്ഞു അദ്ദേഹം അവരിൽ നിന്ന് വേദനയോടുകൂടി തിരിഞ്ഞു. എന്നിട്ട് അദ്ദേഹം ഒരാത്മഗതം എന്നോണം പറയുകയാണ്. ഞാൻ എന്തിന് ധിക്കാരികളായ ജനതയുടെ കാര്യത്തിൽ ഞാൻ നിരാശപ്പെടണം? ആസ, ആസ എന്ന് പറഞ്ഞ ദുഃഖിക്കേണ്ടതില്ല. കൈഫത്ത് ആസ യെ ഇസ എന്നുള്ള വാക്കുണ്ട്, യെ ഇസ, നിരാശപ്പെട്ടു. ആ ഇവിടെ ഉണ്ടല്ലോ, ഫതവല്ല അൻഹും, ഫതവല്ല അൻഹും, അദ്ദേഹം അവരിൽ നിന്ന് വിട്ടുമാറി അല്ലെങ്കിൽ തിരിഞ്ഞു കളഞ്ഞു. അബസ വതവല്ല എന്നുള്ള ആ ഇതിലാണ് ഇവിടെ ആ വല്ല വരുന്നത്. അൻഹും, വഖാല, അദ്ദേഹം പറഞ്ഞു, യാ ഖൗമി, എന്റെ ജനങ്ങളെ, ലഖദ് അബ്ലഗ്തുക്കും, ലഖദ് അബ്ലഗ്തുക്കും, ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തന്നു, റിസാലത്ത റബ്ബി, എന്റെ റബ്ബിന്റെ സന്ദേശം ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തന്നു, വനസഹത്തു ലക്കും, വനസഹത്തു ലക്കും, നസഹ എന്ന് പറഞ്ഞ സത് ഉപദേശം നൽകി, അല്ലെങ്കിൽ ഇവിടെ നസഹ എന്നുള്ള മറ്റൊരു വാക്കിന്റെ മറ്റൊരു അർത്ഥം എന്താണ്? ഗുണകാംക്ഷ കാണിച്ചു, നിങ്ങളുടെ നന്മയായിരുന്നു എന്റെ ഉദ്ദേശം. വനസഹത്തു ലക്കും, വലാക്കിൻ, പക്ഷേ, ലാ തുഹിബ്ബൂന അന്നാസിഹി, ലാ തുഹിബ്ബൂന, നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല, അന്നാസിഹിയും, ഗുണകാംക്ഷകളായ ആൾക്കാരെ നിങ്ങൾ, അല്ലെങ്കിൽ ഉപദേശിക്കുന്ന ആൾക്കാരെ നിങ്ങൾ ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല. ഇഷ്ടപ്പെടേ, അതും അവിടെ പരിശുദ്ധ ഖുർആൻ അവരെ, അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ കൂട്ടവരെയും അള്ളാഹു രക്ഷപ്പെടുത്തി എന്ന് മാത്രമേ മറ്റുള്ള സ്ഥലത്തും പറയുന്നുള്ളൂ. ഇല്ല പറഞ്ഞു, അതിപ്പോ ഹൂദ് നബി അലൈഹി സ്വലാമിന്റെ ഇതിലും പറഞ്ഞിട്ടില്ല. അതേസമയം പറഞ്ഞത് ലൂത്ത് നബി അലൈഹി സ്വലാമിൻ്റെതാണ്. നീ രാത്രി നിന്റെ വിളിച്ച ആൾക്കോട്, അതെ, മാത്രമല്ല ഇവിടെ വേറെ ഒന്നുണ്ട്. ഈ ഇതൊരു ഇവിടെ ഇപ്പം സാലിഹ് നബി അലൈഹി സ്വലാമിന്റെ കേസിൽ വരുന്നത്, പിന്നെ ആ ഇതിനൊന്നും യാതൊരു ഇതില്ല. ഹൂദ് നബി അലൈഹി സ്വലാമിന്റെയും സാലിഹ് നബി അലൈഹി സ്വലാമിന്റെയും കാര്യത്തിൽ അവരുടെ വീടുകൾക്കോ മറ്റോ ഒന്നും പ്രശ്നമില്ല. വെറും ആളുകൾ ഇങ്ങനെ മരിച്ചു വീഴുക, പ്രത്യേകിച്ച് സാലിഹ് നബി അലൈഹി സ്വലാമിന്. മറ്റേത് പിന്നെ കാറ്റും മടിയാകുമ്പോൾ എല്ലാവരെയും ബാധിക്കുമല്ലോ, പക്ഷെ അതും വീടുകൾ അതുപോലെ തന്നെ. ലായുറാ ഇല്ല മസാക്കിനുഹും, അവിടെ കാണപ്പെട്ടിട്ടില്ല അവരുടെ വീടുകളല്ലാതെ അവരുടെ താമസ സ്ഥലം. അപ്പൊ അത് നശിപ്പിച്ചിട്ടില്ല. അതേസമയം ലൂത്ത് നബി അലൈഹി സ്വലാമിന്റെ അങ്ങനെയല്ല, അപ്പടി അങ്ങോട്ട് കീഴ്മേൽ മറിക്കുകയാണ് ചെയ്തത്. ലൂത്തൻ, ലൂത്ത് നബി അലൈഹി സ്വലാമിനെയും ഇത് കാല ലി കൗമിഹി, ഇത് കാല ലി കൗമിഹി, അദ്ദേഹം തന്റെ ജനതയോട് പറഞ്ഞ സന്ദർഭവും, അത്തഊന ഫാഹിശത, അത്തഊന, അത വന്നു, അതായ എത്തി, തഊതി, തഊന, നിങ്ങൾ വന്നു, അല്ലെങ്കിൽ ഇവിടെ ഇതിപ്പോ ചെല്ലുക എന്നുള്ള അർത്ഥത്തിലാണ്. ചെല്ലുക എന്ന് പറഞ്ഞാൽ പാട്ട് ചെല്ലുക എന്നല്ല, പോവുക എന്നുള്ള, അവിടെ ചെന്ന് ചെല്ലുക അവിടെ എന്ന് പറയുന്നില്ലേ. മറ്റേത് ചൊല്ലലാണല്ലേ, എല്ലാവരും ചൊല്ലണ്, എല്ലാവരും ചൊല്ലണ്. അത്തൂനൽ ഫാഹിശത്ത, നിങ്ങൾ മ്ലേച്ഛ വൃത്തിക്ക് ചെല്ലുകയാണോ, മാ സബഖക്കും ബിഹാ മിൻ അഹദിൻ മിനൽ ആലമീൻ, മാ സബഖക്കും, മാ സബഖക്കും എന്താ അർത്ഥം? അതെ, നിങ്ങൾക്ക് മുൻകടന്നിട്ടില്ല. സബക്ക എന്ന് പറഞ്ഞാൽ മുൻ കടക്കുക എന്നുള്ളതാണ്. മുൻ മുമ്പിൽ ചെയ്തിട്ടില്ല. അഹദിം മിനൽ ആലമീൻ ബിഹ, ആ പ്രവർത്തനം കൊണ്ട് നിങ്ങൾ ഈ ചെയ്യുന്ന ഈ നീച വൃത്തി ഉണ്ടല്ലോ. അതായത് ഇന്ന് നമ്മളെ പിന്നെ കേന്ദ്ര ഗവൺമെന്റൊക്കെ പാസ്സാക്കാൻ പോകുന്ന എന്ത് സ്വവർഗ രതി ഹലാലാക്കാൻ പോവാണല്ലോ. ഈ പ്രവർത്തനം ലോകത്ത് ഇതിനു മുമ്പ് മറ്റൊരാളും ചെയ്തിട്ടില്ലാത്ത ഒരു പുതിയ പ്രവൃത്തിയാണ് നിങ്ങൾ ചെയ്ത് ഇരിക്കുന്നത് എന്ന് പറയുന്നു. അതാണ് മാ സബഖക്കും ബിഹ മിൻ അഹദിൻ മിനൽ ആലമീൻ, ലോകരിൽ നിന്ന് ആരും ഇതിനു മുമ്പ് ചെയ്തിട്ടില്ലാത്ത ഒരു പ്രവൃത്തി ആണോ നിങ്ങൾ ചെയ്യുന്നത്? കാരണം ഇന്നക്കും തീർച്ചയായും നിങ്ങൾ ലത്തൂന റിജാല, പുരുഷന്മാരിലേക്ക് നിങ്ങൾ ചെല്ലുന്നു, ഷഹവത്തൻ കാമവികാരത്താൽ, മിൻ ദൂനി നിസായി സ്ത്രീകളെ കൂടാതെ, ബൽ പക്ഷേ അന്തും നിങ്ങൾ കൗമുൻ ഒരു ജനതയാണ്, മുസ്രിഫൂൻ അതിരു കവിഞ്ഞ ഒരു ജനതയാണ്. ഇത് അദ്ദേഹം ഇങ്ങനെ ഈ ജനതയോട് വല്ലാതെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൽ മാത്രമല്ല, ഈ ജനത പിന്നെ ഈ ഒരു തരം കൊള്ളയും ഇതുമൊക്കെ നടത്തുമായിരുന്നു. അത്ര വഴിയിൽ കച്ചവടത്തിൻ്റെ സാർത്ഥവാഹക സംഘങ്ങളുണ്ട്, കച്ചവട സംഘങ്ങൾ, അവരൊക്കെ കണ്ടുപിടി. അതായത് ഈ ലൂത്ത് നബി അലൈഹി സ്സലാം ഇബ്രാഹിം നബി അലൈഹി സ്സലാമിൻ്റെ ബന്ധത്തിൽപ്പെട്ട ഒരാളാണ്. അപ്പോൾ ഒരു ദിവസം സാറ ബീവി തൻ്റെ ഒരു ഭൃത്യനെ ലൂത്ത് നബി അലൈഹി സ്സലാമിൻ്റെ വിവരങ്ങളൊക്കെ അറിഞ്ഞു വരാൻ വേണ്ടി അവിടത്തേക്ക് ഈ സമൂഹത്തിലേക്ക് അയച്ചപ്പം ആ മനുഷ്യനെ ഇവർ കൊള്ളയടിക്കുകയും ദ്രോഹിക്കുകയൊക്കെ ചെയ്ത ഒരു ചരിത്രവും കൂടി പറയുന്നുണ്ട്. അതും കൂടി ഇവരെ ഇതിൽ ഉണ്ടായിരുന്നു. ഈ ചീത്ത പ്രവൃത്തിക്ക് അവർ വളരെ പേര് കേട്ട ഒരു സമൂഹം ആയിരുന്നു. അപ്പോൾ ലൂത്ത് നബി അലൈഹി സ്സലാമിനെ അള്ളാഹു അയക്കുന്നത് അള്ളാഹുവിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുക, അതോടൊപ്പം ആ സമൂഹത്തിൽ പടർന്നു പിടിച്ച ഈയൊരു ദുഷ്കർമ്മത്തെ ഇല്ലാതാക്കുക എന്നുള്ള ഒരു പ്രധാന ദൗത്യവും ലൂത്ത് നബി അലൈഹി സ്സലാമിന് അള്ളാഹു നൽകിയിട്ടുണ്ട്. അങ്ങനെ ഇവർ ഇതിപ്പോൾ ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് ഇങ്ങനെ ഇപ്പം നമുക്ക് മൂന്നാലായത്തിൽ ഈ കാര്യം പറഞ്ഞു തീരുമ്പോൾ നമ്മൾ പെട്ടെന്ന് വിചാരിക്കും ഇത് ഒരു ദിവസം കൊണ്ടോ രണ്ട് ദിവസം കൊണ്ടോ എന്നല്ല. പ്രവാചകന്മാർ ഒരുപാട് കാലം ഇതാക്കിയിട്ടുള്ള ഒരവസ്ഥയും അങ്ങനെയാണ് ആ സമയത്താണ്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഏകദേശം ലൂത്ത് നബി അലൈഹി സ്സലാം ഇത് വരുന്ന കാലത്ത് ഈ ശിക്ഷ വരുന്ന ആ ഒരു അവസ്ഥയിൽ അവസരത്തിലാണ് എന്ത് വരുന്നത്? ഇസ്ഹാഖ് നബി അലൈഹി സ്സലാമിൻ്റെ ജനനം ഉണ്ടാകുന്നത്. ഈ സമൂഹത്തെ നശിപ്പിക്കാൻ അള്ളാഹു മലക്കുകളെ നിയോഗിച്ചു. പക്ഷെ അതിൽ ആദ്യം അവർക്ക് കൊടുത്ത അസൈൻമെന്റ് എന്തായിരുന്നു? ഇബ്രാഹിം നബി അലൈഹി സ്സലാമിനവിടെ സന്തോഷ വാർത്ത അറിയിക്കുക എന്നുള്ളത്. അവിടെ പോയി ഗർഭധാരണം ആണ് ആ ഇതിൽ അവർ പോയി അവിടെ. ഇപ്പം ഇബ്രാഹിം നബി അലൈഹി സ്സലാം ഇന്ന ഖൗമു മുൻകറൂൻ, ആളുകൾ വീട്ടിലേക്ക് വരുമ്പം അദ്ദേഹം ഇങ്ങനെ പറയാണ് ഇതൊന്നും പരിചയമില്ലാത്ത കുറെ ആൾക്കാരാണല്ലോ വരുന്നത് എന്നിങ്ങനെ അദ്ദേഹം പറയുന്നുണ്ട്. അവർ വന്ന് കയറിയപ്പം ഇബ്രാഹിം നബി അലൈഹി സ്സലാം ഫറാഗ ഇല അഹ്ലിഹി എന്നാണ് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലേക്ക് എന്ന് വെച്ചാൽ ഭാര്യയുടെ അടുത്തേക്ക് ഈ അതിഥികളുടെ സൽക്കാരത്തിലേക്ക് അല്ലെ, അതിഥികളെ സൽക്കരിക്കാൻ വേണ്ടി അതിഥികളുടെ ശ്രദ്ധ അവർ അതിൽ അദ്ദേഹം ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പോകുന്നുണ്ട് എന്ന് അതിഥികൾക്ക് തോന്നാത്ത വിധത്തിൽ അദ്ദേഹം ഭാര്യയുടെ അടുത്തേക്ക് പോയി എന്ന് ഫറാഗ. അപ്പം അതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്ന പറഞ്ഞാൽ അതിഥികൾ നമ്മളിപ്പം വീട്ടിൽ ഒരാൾ വന്നാൽ അവരെന്താ ചായ കുടിക്കാൻ എടുക്കാനൊക്കെ പോകുമ്പം അതിഥികൾ പറയൂല എന്ത് വേണ്ട വേണ്ട. അപ്പം നമ്മൾ പിന്നെ അവർ മനസ്സിലാകാത്ത വിധത്തിൽ ഭാര്യയോട് പറയും എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും. അങ്ങനെ അദ്ദേഹം അകത്ത് പോയി ഉടനെ എന്തു വന്നു ഫജാ ബിഅജ്ലിൻ സമീൻ. അജ്ലി എന്ന് പറഞ്ഞാൽ പശുക്കുട്ടി, സമീൻ നല്ല തടിച്ചു കൊഴുത്ത പശുവിനെ ഒന്ന് ഇതാക്കിയിട്ട് കൊണ്ടുവന്നു, എന്നിട്ട് അവരുടെ മുമ്പിൽ വെച്ചു. അപ്പോൾ അവര് ഭക്ഷിക്കുന്നില്ല. അപ്പോൾ അദ്ദേഹത്തിന് പേടിയായി. അതിഥികൾ വന്നിട്ട് അവരെ പിന്നെ സൽക്കരിച്ചിട്ട് അവരെ സൽക്കാരം സ്വീകരിക്കുന്നില്ലെങ്കിൽ എന്തോ ദേഷ്യം ഇതുണ്ടെന്നല്ലേ വിചാരിക്കുക. അങ്ങനെ അതല്പം അവർ കാര്യം പറഞ്ഞു. കാരണം ഇവിടെ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത്, ഇവിടെ വന്നിരിക്കുന്നത് മലക്കുകളാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാം ആര്? ഒരു പ്രവാചകനും ഖലീലുള്ള. അദ്ദേഹത്തിന് പോലും ഈ ഇതിനെ പറ്റിയിട്ടുള്ള യാതൊരു വിവരവും ഇല്ല. സ്വന്തം മുമ്പിൽ നിൽക്കുന്ന ആൾക്കാരാണ്. അല്ലെങ്കിൽ ആരെങ്കിലും പോയിട്ട് ഒരു പശുവിനെ അർത്തിട്ട് ഇതിനൊക്കെ നിൽക്കുമോ? ഒരു വിവരം. അതാണ് ഇപ്പം നമ്മൾ പ്രവാചകന്മാരെ സംബന്ധിച്ചിടത്തോളം ആയാൽ പോലും അള്ളാഹു അവർക്ക് നൽകുന്ന വിവരമല്ലാതെ അതിൻ്റെ അപ്പുറമുള്ള ഒരു വിവരവും അദൃശ്യ കാര്യത്തെ പറ്റി അവർക്കില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ മൊയ്തീൻ ഷെയ്ഖിനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞത്, അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പിന്നെ ഇതായിട്ട് പറയുന്നുണ്ടല്ലോ. അതുപോലെ അതിലുള്ള എന്താണ്, നിന്റെ മുരീദാരും നരകത്തിലില്ലെന്ന് നരകത്തെ കാക്കും മാലക്ക് പറഞ്ഞോവർ. മുപ്പത് ഒരു ദിവസം മാലിക്കുന്ന മലക്കിനെ കണ്ടു എന്നാണ് ആര്? മൊഹിദ്ദീൻ ഷെയ്ഖ്. എന്നിട്ട് കുശല പ്രശ്നമൊക്കെ നോക്കിയപ്പം മാലിക്കുന്ന മലക്ക് മൂപ്പരോട് എന്ത് പറഞ്ഞു? നിങ്ങളെ മുരീദ് ഒരൊറ്റ ഒരാള് നരകത്തിലില്ല എന്നുള്ള ഇത് കൊടുത്തിരിക്കുന്നതാണ്. ഇതൊക്കെ ഒരു കവിയുടെ ഭാവനയല്ലാതെ വേറെ ഒന്നും ഇല്ലെന്ന്. ഒരിക്കലും അദ്ദേഹം ഇത് സമ്മതിക്കുകയും ചെയ്യില്ല. ആര്? ആര്? മൊഹിദ്ദീൻ ഷെയ്ഖ് ഇതൊന്നും സമ്മതിക്കൂല. അപ്പം ഇവിടെ ഇബ്രാഹിം നബി അലൈഹി സ്സലാം അപ്പം വന്നു, അവരോട് പറഞ്ഞു, പിന്നെ ഞങ്ങളിങ്ങനെ ഒരു സന്തോഷ വാർത്ത അറിയിക്കാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. അപ്പം ഭർത്താവ് ഈ അതിഥികളുമായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഭാര്യ വാതിൽപ്പടിയുടെ അപ്പുറം നിൽക്കുന്നുണ്ടാവും, അങ്ങനെയല്ലേ ഉണ്ടാവുക? അപ്പം ഇത് കേട്ടു, ഇങ്ങനെ ഒരു കുട്ടി ഉണ്ടാകുമ്പോൾ വന്നു, ഫസക്കത്ത് വജഹ എന്ന് പറഞ്ഞു, ഇങ്ങനെ ഒരൊറ്റ അടി തലക്കടിച്ചിട്ട് ഇത് നമ്മൾ ആന്റണി കൈവച്ച പോലെ ഫസക്കത്ത്. അഭിനെ ആ മറ്റേ വേറൊരു കമ്മ്യൂണിസ്റ്റുകാരൻ കരഞ്ഞില്ല ഇതിൻ്റെ അടേ? അതുപോലത്തെ ഫസക്കത്ത് ബുജിഹ അജൂസുൻ അഖീമുൻ, അജൂസുൻ അഖീമുൻ, അജൂസ് വയസത്തി, അഖീമ് വന്തി. ഹാദാ ബാലി ഷെയ്ഖ, ഇതിയാനുണ്ടല്ലോ. ആര്? ഇബ്രാഹിം നബി അലൈഹി സ്സലാം. അദ്ദേഹം ആര്? ഷെയ്ഖ്. അങ്ങേയറ്റം എങ്ങനെയാണ് ഒരു കുട്ടി ഉണ്ടാവുക? അപ്പം അവർ ചോദിക്കുകയാണ്, നിങ്ങൾ അള്ളാഹുവിൻ്റെ ഇതിൽ പിന്നെ നിരാശപ്പെടുകയാണ്, ആ തയജബീന നിങ്ങൾ അത്ഭുതപ്പെടുകയാണ്. അപ്പം അദ്ദേഹം ഇബ്രാഹിം നബി അലൈഹി സ്സലാം ഇല്ല, ആരും നിരാശപ്പെടുകയില്ല അങ്ങനെയുള്ള ഒരു ഇതെന്ന്. ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഇബ്രാഹിം നബി അലൈഹി സ്സലാം അവരോട് ചോദിക്കുന്നു, ഖാല ഫമാ ഖതുബുക്കും അയ്യുഹൽ മുർസലൂ, അല്ല ദൂതന്മാരെ, അടുത്ത ഇനി നിങ്ങളുടെ ദൗത്യം എന്താണ്, അടുത്ത അസൈൻമെന്റ് എന്താണ്? കുറ്റവാളികളായ ഒരു ജനതയിലേക്ക് ഞങ്ങളെ അയക്കപ്പെട്ടിരിക്കുന്നു അവർ പറഞ്ഞു. അപ്പൊ അദ്ദേഹം, കാരണം അത്രയും ആർദ്രതയുള്ള ഒരാളാണ് ആര്? ഇബ്രാഹിം. അപ്പൊ ഇവരെ ഇതാക്കാൻ വേണ്ടിയിട്ട് ചോദിക്കുക, അല്ല അവിടെ ലൂത്തുണ്ടല്ലോ, നിങ്ങൾ അവരെന്തെങ്കിലും ഇങ്ങനെ ചെയ്യാൻ പോവുകയാണല്ലോ, അപ്പൊ അവരിൽ ലൂത്തുണ്ടല്ലോ, എന്താ ചെയ്യുക? അപ്പൊ പറഞ്ഞു, ആ കാര്യമൊന്നും നീ അന്വേഷിക്കണ്ട, അല്ല വേണ്ട അറേഞ്ച്മെന്റ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ള. അങ്ങനെ അവർ ആ നാട്ടിലേക്ക് അങ്ങോട്ട്, പിന്നെ അവിടുന്ന് വേഷം മാറിയിട്ട് ചെറിയ കുട്ടികളുടെ ആൺകുട്ടികളുടെ വേഷത്തിലേക്ക് മാറിയിട്ട് ആ നാട്ടിലൂടെ തെരുവീതികളിൽ കൂടി അവരങ്ങ് നടന്നു പോവാണ്. ഇവിടെയും അള്ളാഹു സുബ്ഹാനഹു തആലാന്റെ ആ ഒരു സുന്നത്ത്, ഈ കെട്ട മാങ്ങ ഒക്കെ എടുത്ത് കളയേണ്ട അവസരം വരുമ്പോൾ അവരെ പ്രലോഭിപ്പിക്കുക എന്നുള്ള ആ ഒരു ഇത്. ഏത്? നമ്മളിവിടെ മൂസാ നബി അലൈഹി സ്സലാമിൻ്റെ ആ അസ്ഹാബു സബത്തിൽ മീൻ പിടിക്കുന്ന ആൾക്കാരെ പ്രലോഭിപ്പിക്കുകയാണ്. ശനിയാഴ്ച മാത്രം ഈ മത്സ്യം ഇങ്ങനെ ചാകര പോലെ വരിക, ബാക്കിയുള്ള ദിവസം വരാതിരിക്കുക. അതേപോലെ തന്നെ സാലിഹ് നബി അലൈഹി സ്സലാമിൻ്റെ ഒട്ടകാണെങ്കിലോ അത് മൊക്കറയിട്ടിട്ട് ആ അങ്ങാടിയിലൂടെ നടക്കുക, അവരെ വല്ലാതെ ദ്രോഹിക്കുക, ഇത് ചെയ്യുക. ഇവിടെ വീണ്ടും ചെയ്യുന്നത് എന്താണ്? സുന്ദരന്മാരായ ആൺകുട്ടികളുടെ വേഷത്തിൽ ഇന്ന് പൊതുവെ ചർച്ച ചെയ്തുകൊണ്ട് കൊണ്ടിരിക്കുന്ന വിഷയം ഒന്ന് ഈ സ്ത്രീകളുടെ സുരക്ഷിതത്വത്തെ സംബന്ധിച്ചാണ്. അതോടൊപ്പം തന്നെ ചർച്ച ചെയ്യപ്പെടുന്ന മറ്റൊരു വിഷയമാണ് ആൺകുട്ടികളുടെ സുരക്ഷിതത്വവും. ഇന്ന് ഈ ലലാലത്ത് അല്ലെങ്കിൽ ഈ ഫാഹിഷത്ത് സമൂഹത്തിൽ വല്ലാതെ, സാധാരണ പെൺകുട്ടികളുടെ കാര്യത്തിലാണ് മാതാപിതാക്കൾ വിഷമിക്കുക, പക്ഷെ ഇപ്പോൾ ആൺകുട്ടികളുടെ കാര്യത്തിലും വിഷമിക്കേണ്ട ഒരവസ്ഥയിൽ വരുന്നുള്ളതാണ് ചർച്ചകൾ നീങ്ങുന്നത്. അള്ളാഹു എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അത് പോകുകയും ആ ഇവർ കുറെ ഒരു മാർച്ച് ഇതിലൂടെ റൂട്ടിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറെ നടന്നു. അതിൻ്റെ ഇടയിൽ ലൂത്ത് നബി അലൈഹി ഇസ്ലാമും ഭാര്യയും പോയിട്ട് ജനങ്ങളോടൊക്കെ അവരെ കൊണ്ട് കഴിയുന്ന വിധത്തിൽ പ്രചരണം നടത്തുകയും ചെയ്ത കുറെ നല്ല ആൺകുട്ടികൾ ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ടുണ്ട്. അപ്പം എല്ലാവരും ഈ കുട്ടികളുടെ പിന്നാലെ ലൂത്ത് നബി അലൈഹി ഇസ്ലാമിൻ്റെ പിന്നെ വീട്ടിലേക്ക് അടിച്ചു കയറുകയാണ്. അപ്പം അദ്ദേഹം അവരോട് സംസാരിക്കുന്നുണ്ട്, ഇതാ എൻ്റെ പെമ്മക്കൾ, ഇതാ ഞാൻ നിങ്ങൾ അവർക്ക് വിവാഹം കഴിച്ചു തരാം എന്നൊക്കെ പറയുമ്പം അത് ഇവരെന്താ പറയുന്നത്, ഞങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് എനിക്കറിയാം, ഞങ്ങൾ നിങ്ങളുടെ പെമ്മക്കളെ ഇല്ല, ഞങ്ങൾക്ക് ഒരവകാശവുമില്ല, എന്താ അതുകൊണ്ട് നീ. അദ്ദേഹം വേദനയോടുകൂടി പറയണം, വലാക്കത് റൂഹും, അദ്ദേഹത്തിൻ്റെ കൈ ഇടുങ്ങിപ്പോയി എന്ന് പറഞ്ഞു. എന്താ കാരണം, അതിഥികളുടെ മുമ്പിൽ വെച്ചിട്ടാണ് ഈ അപമാനിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം ചോദിക്കുകയാണ്, അലൈസ മിൻകും റജുലുൻ റഷീദ്, ഒരു നല്ല ഒരു ഇതുള്ള ഒരാള് നിങ്ങളുടെ കൂട്ടത്തിലില്ലേ, നിങ്ങൾ ഈ ചെയ്യുന്ന ഈ ദ്രോഹത്ത് നിന്ന് നിങ്ങളെ ഒന്ന് കൈപിടിച്ച് വെക്കാൻ പറ്റിയ ഒരാള് നിങ്ങളുടെ കൂട്ടത്തിലില്ലേ എന്ന് പറഞ്ഞ് വിഷമിച്ചു കൊണ്ടിരിക്കുന്ന ആ സമയത്ത് മലക്കുകൾ അദ്ദേഹത്തെ സമാധാനപ്പെടുത്തുകയാണ്. അവർക്കൊന്നും ഞങ്ങളെ ചെയ്യാൻ പറ്റില്ല, അവരുടെ അന്ത്യം അടുത്തിരിക്കുന്നു, അതുകൊണ്ട് നീയും നിന്റെ കൂടെ വിശ്വസിച്ച ആളുകളും ഇന്ന് രാത്രി ഭാര്യ ഒഴികെ അത്, പക്ഷെ അത് പറഞ്ഞിട്ട് ഭാര്യയും കൂടെ പോകുന്നുണ്ട്, പക്ഷെ ഇവരോട് ഒരു കാര്യം പറയുന്നുണ്ടായിരുന്നു, എന്ത്, നിങ്ങൾ തിരിഞ്ഞ് നോക്കരുത്. പക്ഷെ ഭാര്യ തിരിഞ്ഞു നോക്കി വീണ്ടും അവരുടെ കൂടെ തന്നെ ചേർന്നു. ഇന്ന് അവരുടെ അന്ത്യം എപ്പോഴാണ്, നാളത്തെ പ്രഭാതം. അലൈസ സുബുഹു പരി, നാളത്തെ പ്രഭാതം എന്ന് പറയുന്നത് വളരെ അടുത്തല്ലേ. അങ്ങനെ അത് ആ ശിക്ഷ നടപ്പിലാക്കുകയാണ്. ശരിക്കു പറഞ്ഞാൽ ഒരു കാർപ്പറ്റ് ബോംബിംഗ് ആണെന്ന് നടന്നത്. ഓരോരുത്തൻ്റെയും പേരെഴുതിയ ചുട്ട ഇഷ്ടിക ഓരോരുത്തൻ്റെ തലയിൽ വീഴുക, അങ്ങനെ കംപ്ലീറ്റ് അവർ മരിച്ചു വീണപ്പം ആ ഭൂമി ആകെ അടിമേൽ കീഴ്മേൽ മറിച്ചു കളഞ്ഞു. അതാണ് മുത്തഫിക്കാത്ത് എന്ന് പറഞ്ഞ് കീഴ്മേൽ മറിക്കപ്പെട്ട സമൂഹം. ലൂത്ത് നബി അലൈഹി സ്ലാമിൻ്റെ ആ സമൂഹം ജീവിച്ചിരുന്ന കാല സ്ഥലമാണ് ഇന്ന് ഡെഡ് സി എന്ന് പറഞ്ഞിട്ട് അറിയപ്പെടുന്ന ആ സ്ഥലം. അതിനുശേഷം അവിടെ ജനവാസവും ഉണ്ടായിട്ടില്ല. ഉപ്പ് തൂണു, പറഞ്ഞ പറഞ്ഞുകൂടെ എനിക്കത്, മറ്റേ ഖുർആൻ ഖുർആനിലില്ല, പക്ഷെ ഈ ഡെഡ് സി അല്ലെങ്കിൽ ചാവുകടലിനെ പറ്റിയിട്ട് പറയുമ്പം അതിൻ്റെ ആ ഉപ്പിൻ്റെ സാന്ദ്രത വല്ലാതെ ഉണ്ട്. അത് പണ്ടൊരു കപ്പലിലൊരു ഉപ്പ് തരുന്നൊരു കലം ഒരു വരമായി കിട്ടിയതുപോലെ അതില്ല, അതുകൊണ്ടാണ് കടലിൽ ഇത്ര അധികം ഉപ്പ് എന്ന് പറഞ്ഞിട്ട് കഥ പറയാറുണ്ട്. വരം കൊടുത്തു ഒരു കലത്തോട്, അപ്പോൾ ഒരു ഉപ്പ് കച്ചവടക്കാരൻ കലത്തോട് ഉപ്പ് തരാൻ പറഞ്ഞിട്ട് പിന്നെ ഉപ്പ് പിന്നെ നിൽക്കുന്നില്ല, അങ്ങനെ മുപ്പര കപ്പൽ ഉപ്പ് കൊണ്ട് നിറഞ്ഞു ഇതായി, പിന്നെ ഇത് കടലിൽ നിന്ന് ഉപ്പ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന കലം അങ്ങനെയാണ് കടല. അപ്പൊ ഈ ലൂത്ത് നബി അലൈഹി സ്ലാമിൻ്റെ ആ ശിക്ഷയ്ക്ക് വിധേയമായ ആ പ്രദേശത്ത് ചാവുകടലിൽ അവിടുത്തെ ഉപ്പിൻ്റെ ഇത് വല്ലാതെ കൂടുതൽ. ചിലപ്പം ഇതിൽ കാരണം ബൈബിളിൽ ഉള്ള കാര്യങ്ങൾ തന്നെ പലതും ഖുർആനെ സത്യപ്പെടുത്തുന്നതും ആണല്ലോ. അല്ലാഹു അലം. ലോകരിൽ ഇന്ന് വരെ ആരും ചെയ്യാത്ത ഒരു മ്ലേച്ഛ പ്രവൃത്തിയാണോ നിങ്ങൾ ചെയ്യുന്നത്? ഇന്നക്കും ലത്തൂനർ റിജാല, തീർച്ചയായും നിങ്ങൾ പുരുഷന്മാരിലേക്ക് ചെല്ലുകയാണ്. ഷഹ്വത്തൻ കാമവികാരത്താൽ, മിൻ ദൂനിൻ നാസി മിൻ ദൂനിൻ നിസായി സ്ത്രീകളെ വിട്ടേച്ചുകൊണ്ട് ബൽ പക്ഷേ അന്തും നിങ്ങൾ കൗമും മുസ്രിഫൂൻ, അതിരി കവിഞ്ഞ ഒരു ജനതയാകും. അവിടെ
أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قال الملأ الذين استكبروا من قومه للذين استضعفوا لمن آمن منهم أتعلمون أتعلمون أن صالحا مرسل من ربه قالوا إنا بما أرسل به مؤمنون قال الذين استكبروا إنا بالذي آمنتم به كافرون قال الذين استكبروا إنا بالذي آمنتم به كافرون فَأَعْقَرُوا النَّاقَةَ وَعَتَوْا عَنْ أَمْرِ رَبِّهِمْ وَقَالُوا يَا صَالِحُ ائْتِنَا بِمَا تَعِدُنَا وقالوا يا صالح ائتنا بما تعدنا إن كنت من المرسلين فأخذتهم الرجفة فأصبحوا في دارهم جاثمين فتولى عنهم وقال يا قوم لقد أبلغتكم رسالة ربي ونصحت لكم فتولى عنهم وقال يا قوم لقد أبلغتكم رسالة ربي ونصحت لكم ولكن لا تحبون الناصحين ونصحت لكم ولكن لا ولوطا إذ قال لقومه أتأتون الفاحشة ما سبقكم بها أتأتون الفاحشة ما سبقكم بها من أحد من العالمين إنكم لتأتون الرجال شهوة من دون النساء بل أنتم قوم مسرفون
صدق الله الحمد لله رب العالمين حمدا يوافي نعمه ويكافي مزيده اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين وصلى الله على خير خلقه سيدنا محمد وعلى آله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين السلام عليكم